2020 ജൂൺ 24 ബുധനാഴ്ച കേരളകോമതി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ആശിച്ചവൻ ആകാശത്ത് നിന്ന് ആനയെ കിട്ടി. മലയാളത്തിന്റെ പുതിയ ചിരിത്താരം ഹരീഷ് കണാറിന്റെ ജീവിത വഴികളിലൂടെ മനോജ് വിജയരാജ് തയ്യാറാക്കിയ അഭിമുഖം. എനിക്ക് വലിയ സിനിമാ നടനാകണമെന്ന ഉത്തരം പറഞ്ഞ ആ 4-ാം ക്ലാസ്സുകാരനെ കോഴിക്കോട് നടക്കാവ് യു പി സ്കൂളിലെ കൂട്ടുകാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഛേ, അവൻ ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും പേരു പറഞ്ഞില്ല. പറഞ്ഞതുപോലെ തന്നെ അവൻ വലിയ സിനിമാ നടനായി ഓടി നടന്ന് അഭിനയിക്കുന്നു. ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും വേഷം സിനിമയിൽ പോലും ഇതുവരെ കിട്ടിയില്ല. കള്ളന്റെയും കൂട്ടുകാരന്റെയും വേഷങ്ങളാണ് അധികവും. അവൻ ആശിച്ചതിലും അപ്പുറം സിനിമ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആശിച്ചവന് ആകാശത്തുനിന്ന് ആനയെ കിട്ടിയ പോലെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാ ഞാൻ. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചു. അച്ഛന് സ്വകാര്യ ബാങ്കിലായിരുന്നു ജോലി. ആ ബാങ്കിന് സമീപം പണിക്കർ സ്കൂളിലാണ് 1-ലും 2-ലും പഠിച്ചത്. രാവിലെ അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കും, വൈകിട്ട് അച്ഛന്റെ ബാങ്കിലേക്ക്. ദിവസവും അതായിരുന്നു പതിവ്. എന്റെ മാമൻ കല്യാണം കഴിച്ചത് അച്ഛന്റെ പെങ്ങളെയായിരുന്നു. അച്ഛന്റെ പെങ്ങളും മാമനും ഒക്കെ നീ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഇങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവണ്ണൂരിന് പോയി. തിരുവണ്ണൂർ സ്കൂളിലാണ് 3-ാം ക്ലാസ് പഠിച്ചത്. ആ സമയത്ത് അച്ഛൻ 2-ാമത് കല്യാണം കഴിച്ചു. ഞാൻ വീണ്ടും സ്കൂൾ മാറി. നടക്കാവ് യു പി സ്കൂളിൽ 4 മുതൽ 7 വരെ. 8-ൽ ചാലപ്പുറം ഗണപത് ബോയ്സിൽ ഓർമ്മകളുടെ കയ്യും പിടിച്ച് ഹരീഷ് കണാരൻ നടന്നു. മുന്നിൽ കോഴിക്കോട്ടെ വെള്ളിത്തിരകൾ. മോഹൻലാൽ സിനിമയുമായി ഒരു വെള്ളിദിനം വരാൻ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു അത്. ചെറുപ്പകാലത്ത് അച്ഛന്റെ കൂടെയായിരുന്നു സിനിമ കാണൽ. എല്ലാ സിനിമകളും അച്ഛൻ കാണിച്ചു. കൂടുതലും ലാലേട്ടന്റെ സിനിമകൾ. വെള്ളാനകളുടെ നാട്, ദശരഥം, 3-ാം മുറ, 20-ാം നൂറ്റാണ്ട്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം. സിനിമകളുടെ എണ്ണം അങ്ങനെ കിടക്കുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് സിനിമ കാണാൻ തുടങ്ങി. സ്കൂളിൽ സമരമുണ്ടെങ്കിൽ അന്ന് സിനിമ കാണും. ദിലീപേട്ടന്റെ സിനിമകളാണ് കൂടുതലും കണ്ടത്. അങ്ങനെ ദിലീപേട്ടന്റെ ആരാധകനായി. ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകനായി. ക്ലാസ് കട്ട് ചെയ്തും സിനിമയ്ക്ക് പോയി. ആ സമയത്താണ് സിനിമ ഒരു വലിയ മോഹമായി മനസ്സിൽ നിറഞ്ഞത്. 8 മുതൽ 10 വരെ നഗരത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. പുതിയ കൂട്ടുകാർ. ഇപ്പോഴത്തെ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് ദേവരാജനായിരുന്നു അന്ന് പ്രിയ ചങ്ങാതി. ഞങ്ങൾ ഒരുമിച്ച് ഓഡിയോ കാസറ്റുകൾ കേട്ട് ജയറാമേട്ടന്റെയൊക്കെ ശബ്ദം അനുകരിക്കാനും സ്കിറ്റ് അവതരിപ്പിക്കാനും തുടങ്ങി. അങ്ങനെയാണ് മിമിക്രിയുടെ തുടക്കം. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജയപ്രകാശ് കുളൂർ സാറിന്റെ നാറ്റം നാടകം ചെയ്തു. ഇപ്പോഴത്തെ നടൻ ഹരീഷ് പേരടിയാണ് സംവിധാനം ചെയ്തത്. ആ നാടകത്തിന് സമ്മാനം കിട്ടി. അഭിനയത്തിന് കിട്ടിയ ആദ്യ സമ്മാനം. 4 കഥാപാത്രങ്ങൾ മാത്രമുള്ള ആ നാടകത്തിൽ ഒരു ഭടന്റെ വേഷമായിരുന്നു എനിക്ക്. 10-ാം ക്ലാസ്സിൽ തോറ്റതോടെ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഒരു കൈത്തൊഴിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പരീക്ഷിച്ചു. ഫിലിം ഓപ്പറേറ്ററുടെയും വർക്ക്ഷോപ്പ് മെക്കാനിക്കിന്റെയും സഹായി. ബ്രോക്കർ ഓഫീസിൽ ഫോൺ അറ്റൻഡർ. പെയിന്റിംഗ് ജോലി. ആട്ടോ ഡ്രൈവറുടെ കുപ്പായം. അങ്ങനെ കുറേ ജോലികൾ. ഇത്രയും ജോലികൾ ചെയ്യാൻ കഴിഞ്ഞതിന്റെ പ്രയോജനം ഇപ്പോഴാണ് കിട്ടിയത്. ഈ വേഷമൊക്കെ സിനിമയിൽ നന്നായി കിട്ടുന്നു. ഫിലിം ഓപ്പറേറ്ററാകാൻ ശ്രമിച്ചു. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ SSLC പാസ്സാവണമെന്ന കാര്യം തിയേറ്റർ മാനേജരാണ് എന്നോട് പറഞ്ഞത്. സത്യത്തിൽ ഞെട്ടിപ്പോയി. മാങ്കാവിലെ പാരലൽ കോളേജിൽ ചേർന്നു. അവിടെ വച്ചാണ് സന്ധ്യയെ കാണുന്നത്. സന്ധ്യ അവിടെ ട്യൂഷൻ വന്നതായിരുന്നു. ആദ്യ കാഴ്ചയിൽ എനിക്കവളെ ഇഷ്ടമായി. ഞാൻ അവളുടെ പിന്നാലെ 5-6 മാസം നടന്നു. പഠിത്തം നടന്നില്ല. കട്ടപ്രേമം. 10 വർഷം ഞങ്ങൾ പ്രണയിച്ചു. രണ്ടും കൽപ്പിച്ചായിരുന്നു ഞാൻ. ഒന്നുകിൽ SSLC ജയിക്കണം, അല്ലെങ്കിൽ സന്ധ്യയെ കിട്ടണം. അതായിരുന്നു എന്റെ ലക്ഷ്യം. നിറവേറ്റിയത് 2-ാമത്തെ ലക്ഷ്യം. ഞാൻ അപ്പോഴും മിമിക്രി അവതരിപ്പിച്ച് നടപ്പാണ്. സീസൺ സമയത്ത് മാസത്തിൽ 5-8 പ്രോഗ്രാം കാണും. സീസൺ കഴിഞ്ഞാൽ പെയിന്റിങ്ങിന് പോകും. മിമിക്രി പ്രോഗ്രാം ഒന്നുകൂടി പ്രൊഫഷണലായി. മാസത്തിൽ 30 പരിപാടികൾ ചെയ്തു തുടങ്ങിയ സമയത്താണ് വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് സീസൺ കഴിഞ്ഞാൽ സന്ധ്യയുടെ വരുമാനം കൊണ്ടാണ് ജീവിച്ചത്. സിനിമയിലെത്താനുള്ള എളുപ്പവഴി കലാഭവനിൽ മിമിക്രി അവതരിപ്പിക്കുകയാണെന്ന് ഹരീഷ് തിരിച്ചറിഞ്ഞു. വിനോദ് കോവൂരിന് തിരക്കായപ്പോൾ ഹരീഷ് ടീമിലെത്തി. എന്താ ബാബുട്ട എന്ന സ്കിറ്റ് സൂപ്പർ ഹിറ്റായി. വിനോദ് കോവൂർ ചെയ്ത ജാലിയൻ കണാരന്റെ വേഷം ഹരീഷ് അവതരിപ്പിച്ചു. വിനോദേട്ടൻ ചെയ്ത കണാരനെ കാണാതെ ഞാൻ എന്റേതായ രീതിയിൽ മാറ്റി. അത് സൂപ്പർ ഹിറ്റായി. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ കിട്ടി. കണാരനെ എന്റെ പേരിനൊപ്പം ചേർത്തു. ആ സ്കിറ്റ് കണ്ടാണ് അക്കു അക്ബർ സാർ സിനിമയിലേക്ക് വിളിച്ചത്. ഉത്സാഹ കമ്മിറ്റി ആദ്യ സിനിമയായി. അതിനുശേഷം വന്ന സപ്തമശ്രീ തസ്കര ബ്രേക്കായി. 1 സെക്കൻഡ് ക്ലാസ് യാത്രയിലാണ് പിന്നെ അഭിനയിച്ചത്. ഒരു ദിവസം ആ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ അരുൺ ഘോഷ് എന്നെ വിളിച്ചു. ഹരീഷ് ഭായ്, ഓട്ടോ ഓടിക്കൂ. ഓട്ടോ ഡ്രൈവറുടേതടക്കം ജീവിതത്തിലെ എത്രയോ വേഷങ്ങൾ കെട്ടിയാടിയ എനിക്ക് ആ ചോദ്യം കേട്ട് ചിരി വന്നു. ഓട്ടോ ഓടിക്കാൻ അറിയാമെങ്കിൽ നാളെ കായംകുളത്തേക്ക് വാ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ട്രെയിൻ കയറി. കറുപ്പുടുത്ത സ്വാമിയായ ഓട്ടോ ഡ്രൈവറുടെ വേഷം. ഓട്ടോയ്ക്ക് മുന്നിൽ അയ്യപ്പന്റെ ഫോട്ടോ. കള്ളന്മാരും പോലീസും കൂടി എന്റെ ഓട്ടോയിൽ കയറുമ്പോൾ ഞാൻ ചോദിക്കും, എല്ലാവരും കൂടി നേരം വെളുത്തപ്പോ എന്നെ കുളിച്ചും കുറിയും തൊട്ട് എങ്ങോട്ടാ പോണേ? അപ്പോൾ ജോജു പറയും, ഞങ്ങൾ ചുംബന സമരത്തിന് പോവുക. എന്താ വരുന്നുണ്ടോടാ? അവിടെ ഒരു കൗണ്ടർ ഡയലോഗ് പറയണമെന്ന് വിനീത് ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു. ഞാൻ ഡയറക്ടർമാരോടും എല്ലാവരോടും ആലോചിച്ച് ഒരു കൗണ്ടർ കണ്ടെത്തി. ഞാൻ മലയ്ക്ക് പോവാൻ മാലയിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയോ? വിനീത് പറഞ്ഞു, അത് മതി. വിനീതിന് അതിലെ ഹ്യൂമർ പെട്ടെന്ന് പിടികിട്ടി. തിയേറ്ററിൽ ആ സീനിന് നല്ല കയ്യടിയും ചിരിയും കിട്ടി. ഞാൻ ആ ഡയലോഗ് പറഞ്ഞ ശേഷം വിനീത് എന്നോട് പറഞ്ഞു, നമുക്ക് വീണ്ടും കാണണം കേട്ടോ. വിനീത് നമ്പർ തന്നു. എന്റെ നമ്പറും വാങ്ങി. ചെന്നൈയിൽ വിനീത് ശ്രീനിവാസന്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ പോയി. അപ്പോ വിനീത് പറഞ്ഞു, കൗട്ട രതീഷ് എന്ന ക്യാരക്ടർ നമുക്ക് ഹരീഷ് ഭായിയെ കൊണ്ട് ചെയ്യിക്കാം. ആ സിനിമയ കുഞ്ഞിരാമായണം. കുഞ്ഞിരാമായണം കണ്ട് പിറ്റേ ദിവസം ദിലീപേട്ടൻ വിളിച്ച് 2 കൺട്രീസിൽ റോൾ തന്നു. അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സംഭാഷണത്തിലെ കോഴിക്കോടൻ ശൈലിയാണ് ഹരീഷ് കണാറിന്റെ വളരെ പ്ലസ്. കോഴിക്കോട് ഭാഷയ്ക്ക് നന്മയും ലാളിത്യവുമുണ്ട്, അതിനാൽ അത് തിയേറ്ററിൽ ഏൽക്കുന്നു. പിന്നെ ഹരീഷ് തന്മയത്വത്തോടെ പറയാനും ചെയ്യാനും മാത്രമേ ശ്രമിക്കുന്നുള്ളൂ, അതിനാൽ പ്രേക്ഷകർക്ക് മടുപ്പില്ല.